തീരും. ഭാവിയുടെ പാത കല്ലുപാകി മനസ്സപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം പറ്റാത്ത നീരുറവയാണ്. ഘോഷന്റെ മനസ്സോട്ടപരമാണ്. അതിൽ അറിവ് തന്നിൽക്കുകയില്ല. അറിവുള്ള ജ്ഞാന സൂക്ഷ്മങ്ങൾ കേൾക്കുമ്പോൾ അവയെ പോഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഘോഷൻ അവ പുച്ഛ പുറന്തള്ളും. ഘോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഘോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകയിൽ വിലങ്ങ് പോലെയുമാണ്. ഘോഷൻ ഉറക്കത്തിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തുകയിൽ വള പോലെയുമാണ്. ഘോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിക്കൽ ഒളിച്ചു ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി എങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. ഗർഭവാസകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഘോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായും മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേർന്ന തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കും അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരണ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാരും വർഷപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥാപിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഊർജിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കാലത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ശിവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂടനോട് കഥ പറയുന്നവൻ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നു. മരിച്ചവനെ ഓർത്ത് കരയുക, അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ദോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്തേറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ദോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ദോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുക അരുത്. അവനിൽ നിന്നകന്നു നിൽക്കുക. അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ പോഷത്തിൽ നിന്നെ വലക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് പോഷണമെന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികെളുപ്പത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് മൂഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് രൂപനിരയിലെ വെൺവിളങ്ങും പോലെയാണ്. മലമുകളിലെ വേദി കാറ്റ് തിളകി പോകുന്നത് പോലെ ഭൂതലക്ഷ്യമുള്ള മനസ്സ് അപകടത്തിൽ സഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അസ്ത്രുക്കൾ ഒഴുകും. ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ടാൽ പറന്നു പോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, വികാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശങ്ങൾ നിനക്കും പങ്കാളിയാകാം. വീച്ചുമുളയിൽ നിന്ന് നീ രാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹുഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ രക്ഷിക്കുകയില്ല, ഞാൻ അവൻ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നേതാവുമായ കർത്താവ് അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും തരികെ ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവ് എന്റെ സൃഷ്ടികളുടെ ഔദ്യസ്യം നിറഞ്ഞതാകരുത്. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ എത്തിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആമയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറി പൊഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായ നേടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്നൊരിക്കലും മുക്തമാവുകയുമില്ല. ശബ്ദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലജ്ജിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസ്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്നാകുന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകയില്ല. അസത്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിട്ടിയാകും. ജനിക്കാതിരുന്നെങ്കിലെന്നാ നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്നലം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അവർ അടങ്ങുകയില്ല. ഭോഗാസക്തി അരുങ്ങപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാകുകയില്ല. വ്യഭിചാരിക്കല്ല അപ്പവും മുതിരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്. കുട്ടികളെന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനെ പേടിക്കുന്നു? അത്യുന്നതനെന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അതറിഞ്ഞിരുന്നു. സൃഷ്ടിശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീതികളിൽ വെച്ചാൽ ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവനെ അവകാശം നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അച്ഛനതിന്റെ നിയമം ലംഘിച്ചു. അബ്രഹാമിന് വഞ്ചിച്ചത് ശാപത്തിലേർപ്പെട്ട് അന്യപുരുഷന സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ തെറ്റുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ നേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവളെ ശേഷിപ്പിക്കുന്നത് ശാപകൃത്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തിമായുകയില്ല. ഭർത്തൃഭയത്തിനേക്കാൾ ശ്രേഷ്ഠമോ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമായി മറ്റൊന്നില്ലെന്ന് അവളെ അത് ജീവിക്കുന്നവർ അറിയുന്നു. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരവും ദീർഘായുസ്സുമാണ്. ദൈവമേ സുധനയ്ക്ക് യോഗ്യമാകുന്നു. പാറക്കുമോ
പാറക്കുമോ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവത്തെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൗതുക മുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ മുദനാശൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന അഭിയുന്ന ഇടവക പ്രവർത്തകരുടെ മനസ്സ്. അദ്ദേഹം നാട്ടില് ചിലടും മറ്റു കാര്യങ്ങളുമായിട്ട് യാത്രയിലാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും രോഗികളെയൊക്കെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. അരമനയുടെ സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ ആളുകളെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് പാടുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, വേദവസം വായിച്ച രാജൻ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയും ഈ കൂട്ടായ്മയിൽ കൂടി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് അരമനയിൽ കൂടിയിരിക്കുന്ന ഗായക സംഘം ചേർന്ന ഒരു പാട്ടുപാട് തുറന്നുള്ള ശുശ്രൂഷ തന്നെ തുറന്ന് ആരംഭിക്കുന്ന ആൾ.
സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് ദൈവത്തിന്റെ കീഴിൽ സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. ദൈവം തരുന്ന എല്ലാ കർമ്മങ്ങളെയും നന്ദിയോടെ ദൈവത്തിന്റെ തിരുനാമത്തെ നമുക്ക് പാടിപ്പുകഴ്ത്താം. നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാൽ സ്തോത്രത്തെ പല്ലവി പാടിടുന്ന Thank you.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളുടെ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ പലരുവാനിരിക്കുന്നവനും വയസ്സപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് പ്രതിയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഭക്തതാവേ നിനക്ക് സ്തുതി ഭാവികളായ നടിയാരോട് കരുണ ചെയ്യുന്ന ശിവരാജാവെ നിനക്ക് സ്തുതി പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാക്കണമേ നിന്റെ രാജ്യം പറയണമേ നിന്റെ കുടുംബത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ പടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുതേ പിന്നെ ആ ദുഷ്മന്ത്രം ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ ഇന്നോടന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കൊള്ളാന്ന് വാങ്ങി അറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീ വാഴ്ത്തപ്പെട്ടവളാവുന്നു എന്റെ ഫലമായ നമ്മുടെ കർത്താവിനെ വാഴ്ത്തപ്പെട്ടവരാവുന്നു ഇതുള്ള നില അറിയാമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണ സമയത്തിലും നമ്മളോട് അപേക്ഷിച്ചോളാമേ ആമീൻ
മറക്കുമോർ സത്യനുതാപ മൂലം സമൃദ്ധമായ ജീവൻ നേടുവാൻ ഞങ്ങളെ അർഹരാക്കിയ കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അനുതാപത്തെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ മുറിവുകളെ നീ സൗഖ്യമാക്കണമേ. നീ സ്വർഗീയ വൈദ്യനും ഔഷധങ്ങളുടെ ഉറവയുമാകുന്നുവല്ലോ. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആരെയും നീ ഉപേക്ഷിച്ചു കളയുന്നില്ല. അതുമൂലം ഞങ്ങൾ ധൈര്യത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു, നിന്റെ വരദാനങ്ങൾക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കർത്താവേ, വ്യർത്ഥമായ ചിന്തകൾ ഞങ്ങൾ നിന്ന് നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും നിന്റെ സ്നേഹത്താൽ സമ്പൂർണമാക്കണമേ. ഞങ്ങൾ നിന്റെ രാജ്യത്തിന്റെ നീതി അന്വേഷിക്കുന്നവരും ഞങ്ങളുടെ സഹോദര വർഗത്തിന് നന്മയുന്നവരുമായി തീരണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, വിളിപ്പിൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവിൻ ഞാൻ തുറന്നു തരുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് കരുണ ചെയ്യണമേ. കുറ്റക്കാർക്ക് മോചനം കൊടുക്കണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. വീണുപോയവരെ എഴുന്നേൽപ്പിക്കണമേ. അനാഥരുടെ സങ്കടം കേൾക്കണമേ. വിധവമാരെ സംരക്ഷിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ. താഴ്മയുള്ളവർക്ക് നീ കൂട്ടായിരിക്കണമേ. യുദ്ധങ്ങളെയും കലഹങ്ങളെയും ശമിപ്പിച്ച് സമാധാനവും അനുരഞ്ജനവും കൈവരുത്തണമേ. നിന്റെ സഭയെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അടയാളമായി പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. അതിലെ വൈദിക ഗണങ്ങളെയും ജനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വഴിനടത്തണമേ. അതിൽ നിന്ന് തെറ്റായ ഉപദേശങ്ങളെയും തർക്കങ്ങളെയും നീക്കി അതിനെ നിന്റെ മഹത്വത്തിന്റെ ആലയമാക്കി തീർക്കണമേ. ദൈവമേ, നിന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള തീക്ഷ്ണധാന്യങ്ങൾക്ക് നൽകി നിന്റെ രാജ്യത്തിന്റെ വിശ്വസ്ത സേവകരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യജമാനൻ നൽകിയ താലന്ത് ഒളിച്ചുവച്ച മടിയനായ ദാസനെ പോലെയല്ല, പിന്നെയോ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും അനേക മടങ്ങ് വർദ്ധിപ്പിച്ച് ഞങ്ങൾ വിശുദ്ധന്മാരുടെ അവകാശത്തിന് യോഗ്യരായി തീരണമേ. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്നെ എന്നും എന്നേക്കും സ്തുതിച്ച് ആരാധിക്കുവാൻ തന്നെ. ആമേൻ.
ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, നമ്മുടെ സഭയുടെ ആരാധന വർഷങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 6-ാം തീയതി. നമ്മുടെ സഭ മുഴുവൻ പരിശുദ്ധ കൂടാര പെരുന്നാളിന്റെ ആ ശ്രേഷ്ഠമായ അനുസ്മരണത്തെ ആഘോഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് ആരാധിക്കുന്ന അവരെ സംഭവത്തെ നമ്മൾ ഓർക്കുകയാണ്. പഴയ നിയമ കാലഘട്ടം മുതൽ ഈ കൂടാര പെരുന്നാളിന് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലൊക്കെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ അവരുടെ ഏറ്റവും വലിയ എബ്രായ വിശ്വാസികൾ അവരുടെ ഏറ്റവും വലിയ ആരാധനയായിട്ട് ഏറ്റവും വലിയ പെരുന്നാളായിട്ട് കൊണ്ടാടിയ പെരുന്നാളുകളുടെ ഒന്നാണ് കൂടാര പെരുന്നാള്. ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെയും അവർക്ക് കൊടുത്ത ഫലമൂലാദികളെയൊക്കെ ഓർത്തുകൊണ്ട് അവരെ കൂടാരങ്ങളരിച്ച് അതിൽ പാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന മരുഭൂമിയിൽ അവരുടെ ഉണ്ടായ അനുഭവങ്ങളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവർ കൂടാരങ്ങളിൽ താമസിച്ച് ആരാധിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെയാണ് നമ്മൾ അതിനകത്ത് അനുസ്മരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് നമ്മുടെ കർത്താവ് താബോർ മലയുടെ മുകളിൽ കയറി തന്റെ ശിഷ്യമാരുടെ ഭാഗത്ത് തേജസ്കരിക്കപ്പെട്ട ആ പ്രത്യേക പെരുന്നാളാണായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അത്ര പ്രസക്തിയുള്ള ഒരു പെരുന്നാളാണ് കൂടാര പെരുന്നാള്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ദീപമാലാവായ പരിശുദ്ധ തന്നെ പറയാവുന്ന മധ്യസ്ഥനഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. പരിശുദ്ധമായ നോമ്പിന്റെ ആത്മീയ നിറവിൽ ആത്മചൈതന്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദിനങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള ദിനങ്ങളെക്കാളിൽ പ്രത്യേകത നിറഞ്ഞതാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കോണം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവേദന ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കോണം മറ്റൊരു വൈദിക ശ്രേഷ്ഠനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹം കേട്ടിരുന്നെങ്കിലും പെട്ടെന്നുള്ള ഒന്ന് രണ്ട് കാരണത്താൽ അദ്ദേഹത്തിന് അത് നടത്താൻ തക്കവണ പ്രയാസമാണ് യാത്രയിലൊക്കെ ആയതുകൊണ്ട് എന്ന് ഇന്ന് രാവിലെ തന്നെ വിളിച്ചറിയിച്ചു. അതുകൊണ്ട് തന്നെ മറ്റ് ആരെയും ഒന്നും ഏൽപ്പിക്കാനായിട്ട് കഴിയാഞ്ഞത് കൊണ്ട് ഞാൻ തന്നെ ആ ശുശ്രൂഷ നിർവഹിക്കാം എന്ന് ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. ഇപ്പോഴ് ഗായക സംഘം ചേർന്ന ഒരു ഗാനം ആലപിക്കും, അതിനെ തുടർന്ന് കർത്താവിന്റെ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും.
ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. നമ്മുടെ സഭയിൽ അനുഗ്രഹീതമായ അനേക ഗാനങ്ങളെ രചിച്ച് മൺമറഞ്ഞ് കടന്നുപോയ ശ്രീ പി ജി എബ്രഹാം പടിഞ്ഞാറേ തലക്കിൽ സാർ എഴുതിയതായ ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഒരുപാട് നല്ല ഗാനങ്ങളുടെ രചയിതാവാണ് പി ജി എബ്രഹാം പടിഞ്ഞാറേ തലക്കിൽ സാറ്. പക്ഷെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ സഭയിൽ വേണ്ടത്ര പ്രചുര പ്രചാരം ലഭിച്ചു എന്ന് കരുതുന്നില്ല. എങ്കിലും ഈ സമയത്ത് ബഹുമാനപ്പെട്ട സാറിനെ ഓർക്കുകയും ഈ ഗാനം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അറിയുന്നില്ല നിൻ കൃപകളെ ഞാൻ പലപ്പോഴും എന്നുള്ളതായ ഗീതം അറിയാവുന്നവരെ ചേർന്ന് പാടാം. അറിയുന്നില്ല നിൻ കൃപകളെ അവ അറിയുമ്പോൾ ഞാൻ നിൻ മഹത്വം കാണുന്നു മാതാവേ. എന്നെയാളും ഞാൻ തളരുന്നില്ല നിന്നോ തീരുമ്പോ തരുന്നോ നീ എനിക്കായി വേണ്ടപ്പോഴും ചമ്മി പകരുന്നല്ലോ നീ എനിക്ക് മനം തകരുമ്പോ അരുളുന്നല്ലോ നീ എനിക്കായി കുപകരയെന്നും നീ നിറയ്ക്കുന്നല്ലോ ആത്മധൈര്യത്താനെന്നുള്ളം അറിയുന്നില്ല നീ കൃപകളെ ഞാൻ പലപ്പോഴും അവ അറിയുമ്പോൾ ഞാൻ നിൻ മഹത്വം കാണുന്നു കരുതുന്നല്ലോ ഏറ്റവേ നീ എന്നെന്നാലും ഞാൻ തളരുന്നില്ല നീ കരുണകളോ തീരുമോ ഗ്രഹിപ്പതില്ല പൂർണ്ണമായി തിരുവചനങ്ങൾ ഗ്രഹിപ്പതിനായി തരുതേണം മനസ്സിനും പ്രവൃത്തിയിലൊരു കാട്ടിടുവൻ ഒരു കിരണം മനസ്സിലും എനിക്കായി വേണ്ടത് പോലും സഭി പകരുന്നല്ലോ നീ എനിക്ക് മനം പകരുമ്പോ അരുളുന്നല്ലോ നീ എനിക്കായി കുടകളെയെന്നും നീ നിറയ്ക്കുന്നല്ലോ ആത്മതയ്യത്താനെയെന്നുള്ളം അറിയുന്നില്ല നിൻ കൃപകളെ ഞാൻ പലപ്പോഴും അവ അറിയുമ്പോൾ ഞാൻ നിൻ മകതം കാണുന്നു നാഥം കരുതുന്നല്ലോ
ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവളാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നേരത്തെ ഞാൻ ആർത്ഥിച്ചതുപോലെ മറ്റൊരു വൈദികന് ഇന്ന് പ്രസംഗിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കാൻ തക്കവണ്ണം അത്യാവശ്യ കാര്യങ്ങളാൽ കഴിവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായത്. തീർച്ചയായിട്ടും അതൊരു ദൈവത്തിന്റെ നിയോഗമായിട്ട് ഞാൻ കരുതിക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെയും അതിനോട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ അറിയിച്ചതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കൂടാതെ പെരുന്നാള് നമ്മുടെ സഭയിൽ മൊത്തമായി താബോർ മലയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ശിഷ്യ സമൂഹത്തിന്റെ മുമ്പാകെയും തനിക്ക് മുമ്പായി ഉണ്ടായിരുന്ന പ്രവാചകരുടെ മുമ്പായും തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനപ്പുറമായ പ്രകാശം ശിഷ്യ സമൂഹം കണ്ണുകുളിരെ കണ്ട ആത്മീയ അനുഭൂതിയുടെ നിറവില് തീർച്ചയായിട്ടും ആ ഒരു പെരുന്നാളിനെ അനുസ്മരിക്കുകയും ആ ഒരു പെരുന്നാളിന്റെ നാമത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ പെരുന്നാളുകളൊക്കെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ശിഷ്യന്മാരുടെ കണ്ട് അവരിൽ കൂടി പരിവേശിപ്പിച്ച ആത്മീയ പ്രഭ നിലനിൽക്കത്തക്കവണ്ണം തമ്പുരാനെ ഞങ്ങളെയൊക്കെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം താബോർ മലയുടെ അല്ലെങ്കിൽ താബോർ മലയിൽ കണ്ട ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് പിതാക്കന്മാര് പഠിപ്പിക്കുന്നത് അത് ആരാധനയുടെ ഒരു തലമായിട്ടാണ്. ഒരുപക്ഷെ പല ആളുകളും പ്രസംഗിച്ചും പലരും ഇതിനെപ്പറ്റി എഴുതി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വാങ്ങിപ്പോ പ്രതിനിധിയായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞ മോശയും ജീവങ്ങളുടെ പ്രതിനിധിയായി ഉറങ്ങോട സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധനായ ഏലിയാവിന്റെയും സജീവ സാന്നിധ്യം കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ പ്രഭയുടെ പങ്കാളികളായി അവർ നിലനിൽക്കുന്ന ആ വലിയ സൗന്ദര്യമുള്ള കാഴ്ച കൺകുളിർക്ക കണ്ട പത്രോസ്ലീഗ വിളിച്ചു പറയുന്നതാണ് ആ സംഭവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. കർത്താവെ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. ജീവനുള്ളവരും വാങ്ങിപ്പോയവരും കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ കുടിലിനോട് ചേർന്ന് വസിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ മലയിൽ ജീവിതാവസാനം മുഴുവൻ നിലനിൽക്കാം എന്ന് പറയുന്ന ആ പത്രോസിന്റെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവത്തെയും അല്ലെങ്കിൽ ദൈവദൂതന്മാരെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മീയ അനുഭൂതി, അതാണ് സ്വർഗീയ ആരാധനയായിട്ട് പരിശുദ്ധ പിതാക്കന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ദിവസം അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 8 വാക്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിന്റെ 8 വാക്യം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണെന്നുള്ളത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം നിക്കോദിമോസും കർത്താവും തമ്മിലുള്ള ഒരു ആഴമായ സംഭാഷണത്തിന്റെ പശ്ചാത്തലമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ 8 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കാറ്റ് ഇഷ്ടമുള്ളവർ തോന്നുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനല്ല അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 9 വാക്യം മുതൽ നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാണ്. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശം മരുഭൂമിയിൽ സർപ്പത്തിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നമ്മുടെ ദേവതത്വത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം, പ്രത്യേകിച്ച് 3 അധ്യായം. പ്രത്യേകിച്ച് മാമോദീസയെ പറ്റിയും അതിന്റെ പ്രാധാന്യങ്ങളെ പറ്റിയും ഒക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ്. ഞാൻ ആ ഒരു വിഷയമായിട്ടൊന്ന് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു 8 വാക്യത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു ചിന്തയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വളരെ ലളിതമായ ഒരു ചിന്ത. ഇവിടെ പറയുന്നത് കാറ്റിഷ്ടമുള്ളവർ തോന്നുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം ഇതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവ് നീ കോതിമോസിന് കൊടുക്കുന്ന ഒരു മറുപടിയാണത്. അതിനു മുമ്പ് ചില സംഭാഷണം കൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പശ്ചാത്തലം ഒന്ന് വായിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. ആത്മാവിൽ ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദാംശമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. കറക്റ്റ് ഇഷ്ടപ്പെടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവന്റെ, ആത്മാവിൽ ജനിച്ചവന്റെ സ്വഭാവത്തെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. കറക്റ്റ് ഇഷ്ടപ്പെടത്ത് ഊതുന്നു, അതിന്റെ ഉത്ഭവം നീ അറിയുന്നില്ല, അതിന്റെ അവസാനവും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവൻ അങ്ങനെയാകുന്നു. എന്താ അതിന്റെ അർത്ഥം? ദൃശ്യ വളരെ ആഴമായ പഠനം ഉണ്ടാകേണ്ട ഒരു വിഷയമായത്. പക്ഷെ അത്ര വലിയ ആഴമായ പഠനമൊന്നും ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോഴൊന്നുമില്ല. കാരണം അങ്ങനെ വലിയ ആഴമായ പഠനമൊന്നും ഇതിനെപ്പറ്റി നടത്താനുള്ള കഴിവൊന്നും ഇരിക്കില്ല. പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇതിനെപ്പറ്റി പല വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ വാക്യത്തിന്റെ ഒന്നുകൂടി ചെറിയൊരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശരി, ഇവിടെ കർത്താവ് പറയുന്നു, കാറ്റിന്റെ ഉത്ഭവവും കാറ്റിന്റെ അന്ത്യവും കണ്ടെത്തുക എന്നുള്ളതല്ല ഇതിന്റെ ചുമതല. ആർപ്പാടിൽ ജനിച്ചവരുടെ സ്വഭാവം എന്തെന്ന് ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. കാറ്റിന്റെ ആരംഭവും കാറ്റിന്റെ അവസാനവും അന്വേഷിക്കാനുള്ളതല്ല. ഈ വേദഭാഗത്തും എനിക്ക് മനസ്സിലായ ഒരു ബോധ്യമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ശരീരത്ത് അടിക്കുന്ന കാറ്റിനെ പറ്റിയുള്ളൊരു തിരിച്ചറിവ് നിനക്കുണ്ടായാൽ മതി. ഇവിടെ കാറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം. എന്താണ് കാറ്റ്? വെളിയിലിറങ്ങി നല്ല ചൂട് സമയത്ത് പുറത്തിറങ്ങി അടിക്കുന്ന കാറ്റിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. ഇവിടെ കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ആത്മാവിൽ ജനിച്ചവന് അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റിയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവങ്ങളെ പറ്റിയും പരിശുദ്ധാത്മാവിന്റെ അവസാനത്തെ പറ്റി നീ കാത്ത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് അന്വേഷിക്കാൻ പോയാൽ നിനക്ക് ഒരിക്കലും അനുസരണം കണ്ടെത്താൻ സാധിക്കത്തില്ല. നീ അന്വേഷിക്കേണ്ട ഒരു കാറ്റിന്റെ ഗതിയുണ്ട്. അത് ഒരു ശരീരത്തടിക്കുന്ന കാറ്റ്, അതിനെ നീ അനുഭവിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ സൗന്ദര്യം അനുഭവിച്ചറിയുക, അതിന്റെ മഹത്വം അനുഭവിച്ചറിയുക. ആ അറിവിൽ ആ വിധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അറിവിൽ ജീവിക്കുക എന്നുള്ളൊരു ഉദ്ബോധമാണ് ഇവിടെ നീക്കോദിമോസിനെ കർത്താവ് കൊടുക്കും. എന്താണ് ആ ഉദ്ബോധനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് പതിനാറാമത്തെ വാക്യത്തിലൂടെ പറയുന്നുണ്ട്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഈ ഒരു തിരിച്ചറിവാണ് നിന്റെ ശരീരത്തടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ ശരീരത്തടിക്കുന്ന കാറ്റിന്റെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നീ എത്തിച്ചേരുമ്പോഴാണ് ആത്മാവുള്ള മനസ്സിലായിട്ട് നീ രൂപാന്തരപ്പെടുക. ഇവിടെ നാല് കാര്യങ്ങൾ. ഒന്ന്, തന്റെ ഏകരാളനെ പുത്രൻ വിശ്വസിക്കുന്നവൻ. അവൻ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കും. മൂന്ന്, അവനെ നൽകുവാൻ ദൈവത്തിന്റെ ലോകത്തോടുള്ള സ്നേഹം. നാലാമതായിട്ട്, ലോകം അവനത് രക്ഷ എന്ന് പറയുന്നത് അവനിൽ കൂടിയാണ്. ഈ നാല് തിരിച്ചറിവോടുകൂടി നിന്റെ ആത്മീയ ജീവിതം പൂർണ്ണമായിരുന്ന ഈ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ ജീവിക്കുന്ന ജീവിതത്തിനെ ക്രമീകരിക്കുമ്പോഴാണ് നീ യഥാർത്ഥ ഒരു ആത്മീയ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ദൈവമകനായിട്ട് ദൈവപാതിലായിട്ട് രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഒരു വാർത്തയാണ് ദൈവഗണം കണ്ടെത്തി. ദൈവഗണം കണ്ടെത്തി. എന്തുമാത്രം വാർത്തകളും എന്തുമാത്രം ടി വി ചാനൽ നോക്കിയാലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലുമുള്ള പത്രമാധ്യമങ്ങളിലൊക്കെ ജനശ്രദ്ധ ഒരുപാട് പറ്റിയൊരു സംഭവമാണ് ദൈവത്തിന്റെ ഗണം കണ്ടെത്തി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ജീവന്റെ ഉത്ഭവം കണ്ടെത്തുവാന്റെ കോണം ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞമാർ ഒരുക്കി എന്നുള്ളതാണ്. പക്ഷെ എന്ത് ഗണം കണ്ടെത്തി എന്നാ പറഞ്ഞത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഈ മൂന്ന് പാർട്ടികൾക്ക് തമ്മിൽ ചേർത്ത് ഇളക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഗുഹയിൽ പ്രത്യേക ഒരു അറയിൽ കൂടി കടത്തിവിട്ട് ശക്തമായി ഇടിച്ച് അതിൽ നിന്നും പ്രതിധ്വനിക്കുന്ന ഒരു പ്രാരംഭഘട്ടത്തിൽ കൂടി ദൈവത്തിന്റെ ജീവൻ ഉത്ഭവം കണ്ടെത്തുവാനുള്ള ശ്രമമാണ്. പക്ഷെ അതിന്റെ അന്ത്യം എന്തെന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. ഈ ദൈവത്തിന്റെ ഉത്ഭവങ്ങളും ദൈവത്തിന്റെ അവസാനം അത് കണ്ടെത്താൻ പോകുന്നതിന്റെ അന്ത്യം ഇതൊക്കെ തന്നെയാണ്. ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു ചോദ്യം. അതുകൊണ്ട് ഇതിന്റെ ഉത്ഭവവും ഇതിന്റെ അന്ത്യവും കണ്ടെത്തുക എന്നുള്ളതല്ല ഒരാത്മീയ മനുഷ്യന്റെ. അവരിൽ അഴിക്കുന്ന, അവരിൽ നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുകയും ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ പറ്റാവണം ഇടയാകുക എന്നുള്ള ഒരു വലിയ ഒരു ചിന്തയിലേക്കാണ് കർത്താവ് ഈ നിക്കോദിമോസിനെ തന്റെ നന്മയ്ക്കായിട്ട് വിളിക്കുന്നത്. നിക്കോദിമോസ് എന്ന പദത്തിന്റെ വാക്കിയുടെ അർത്ഥം ജനത്തിന്റെ വിജയം കൈവരിച്ചതല്ല, ജനത്തിന്റെ വിജയം കൈവരിച്ചത്. ഈ നിക്കോദിമോസ് കർത്താവിന്റെ അടുത്ത് വരുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഒരു രാത്രിയുടെ നിക്കോദിമോസിനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം ഇസ്രായേൽ ഉപദേശമാണ്. വളരെ പ്രാഗൽഭ്യം പറഞ്ഞ അറിവ് വളരെ മനുഷ്യനായിട്ട് ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ നിക്കോദിമോസിന്റെ. ഒരുപക്ഷെ ഇസ്രായേൽ ജനങ്ങൾ ആദരിക്കത്തക്കല്ലെന്നുള്ള അറിവുള്ള മനുഷ്യനായത് കൊണ്ടാണ് നീക്കോട്ട് പോകുന്നത് തന്നെ കർത്താവ് തീർത്തുള്ളു. കാരണം അറിവുള്ളവർക്ക് മാത്രമേ അവനേക്കാൾ അറിവുള്ള മനുഷ്യനെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം മറ്റുള്ള ജനങ്ങളൊക്കെ ക്രിസ്തുവിനെ കാണാതിരിക്കാൻ ശ്രമിക്കുകയും കുറ്റലിരിക്കുകയും ചെയ്യുമ്പോൾ ഈ നീക്കോതി വോട്ട് കർത്താവിന് കരുത്ത് വരാനുള്ള നടയായത് അത്രമാത്രം അറിവുള്ളതായതുകൊണ്ട്, കർത്താവിനെ പറ്റി നല്ലൊരു അറിവുള്ളതുകൊണ്ട് അദ്ദേഹം വന്നത്. പക്ഷെ ആ അറിവിനേക്കാൾ അത്ര ഒരു അറിവിലേക്ക് നീക്കോതി വോട്ടിനെ കൈപിടി തീർത്താനുള്ള ശ്രമമാണ് കർത്താവിന്റെ. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കർത്താവ് പറയുന്നത്, നീ ആത്മാ നിങ്ങൾ കഴിച്ചു വെച്ച സംഗതികളുണ്ട്, നീ കഴിച്ചു വെച്ച സംഗതികളൊക്കെ വേഗം പുറത്തു കളഞ്ഞ് അതിന്റെ അപ്പുറം മറ്റൊരറിവിലേക്ക് എത്തിച്ചേരണം. ആ അറിവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിന്റെ ഉള്ളിൽ അലുവടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽകറകളെ നീ ഒന്ന് തിരിച്ചറിയത്തക്കോളം, നിന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ആ ഒരു വലിയ വിളിയ നമുക്കറിയാം. ഈ കാറ്റിന്റെ ഉത്ഭവം നമുക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാം. ഞാൻ ഇന്നത്തെ ഒരു ചിന്ത ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാലായി ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീരെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീരെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിക്കണമെങ്കിൽ ഈ വെള്ളത്തിൽ വീഴുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വീശുന്ന ദൈവാത്മാവ് അതെങ്ങനെയായിരിക്കും വെള്ളത്തിന്മീലെ വീശിയത്? തീർച്ചയായിട്ടും അതൊരു കാറ്റിന് രൂപത്തിലായിരിക്കും. അത് വിശദീകരിക്കുന്നില്ല, എന്റെ ഒരു ബോധ്യതാണ്, ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു രീതിയിലായിരിക്കും. കാരണം നമുക്കത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില ഫലങ്ങളുണ്ട് അല്ലെ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് വിവിധ സ്ഥലങ്ങളിൽ അലയടിക്കുന്നതിൽ ചില മാധ്യമമുണ്ട്, ചില മാധ്യമങ്ങളിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പെന്തിക്കോസ് ദിനങ്ങളിൽ അഗ്നിയുടെ നാലിന്റെ രൂപത്തിൽ ഇറങ്ങിയെന്നാ പറയുന്നത്. കാറ്റിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിന് ഇറങ്ങുക വരുന്നുണ്ട്, ശബ്ദത്തിന്റെ രൂപത്തിലുണ്ട്, വെളിച്ചത്തിന്റെ രൂപത്തിലുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പല രൂപങ്ങളിലും മാധ്യമങ്ങളിൽ കൂടി ഇറങ്ങി വരുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഈ വേദഭാഗം വായിക്കുമ്പോൾ ഈ വെള്ളത്തിൽ ജീവന്റെ ഉത്ഭവം ആരംഭിക്കുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീലെ നടക്കുമ്പോഴാണ്. വെള്ളത്തിന്മീലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇത് പക്ഷെ ഒരു കാറ്റിന്റെ രൂപത്തിലായിരിക്കാം, അവിടെയാണ് ജീവന്റെ ഉത്ഭവം ആരംഭിക്കുന്നതെന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാർ സാക്ഷീകരിക്കുന്നത്. ഈ ജീവന്റെ തുടിപ്പ് ഭൂമിയിൽ ആദ്യം ഉണ്ടാകുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ നിർജീവമായ വെള്ളത്തിന് പരിവർത്തിക്കുമ്പോഴാണ്. കാരണം വെള്ളത്തിന്റെ സ്വാധീനത്തെ പറ്റി നമുക്കറിയാം അല്ലേ. നമുക്കറിയുന്ന പല ഗ്രഹങ്ങളിലും ഈ ജീവന്റെ സാധ്യത ഉണ്ടാവുന്ന ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചുകൊണ്ട് മറ്റു ഉപഗ്രഹങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്താൻ്റെ കോണപ്പെടുന്നുണ്ട്. ചൊവ്വാലും വ്യാഴത്തിലും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രനിലൊക്കെ ജീവന്റെ കടം ഉണ്ടാവുന്നത്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അന്വേഷിക്കുന്നത് ആദ്യം എന്താണെന്ന് അറിയാമോ? അവിടെ വെള്ളത്തിന്റെ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം വെള്ളത്തിന്റെ സാധ്യത ഉള്ളവർക്ക് മാത്രമേ ഈ ജീവന്റെ പൊരുത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ വെള്ളത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പരിവർത്തനം നടക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് കാറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ണവാദിന്റെ രൂപത്തിൽ അടിച്ചിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ കാറ്റിന്റെ മറ്റൊരു ശക്തി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം തന്നെ രണ്ടാം അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. ഏഴ് ദിവസത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് പഴയ നിയമത്തിലെ വിഭാഗം. കാരണം ഇത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ളതാണ്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവനിൽ ജീവൻ വെച്ചത് തന്നെയാണ്. അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഓടി. ദൈവത്തിന്റെ ശക്തിയിൽ നിന്നും ശ്വാസം അല്ലെങ്കിൽ കാറ്റ് അവന്റെ ശ്വസനേന്ദ്രിയങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവനൊരു ജീവന്റെ കുടിപ്പുണ്ടായിരുന്നു. മനുഷ്യൻ എങ്ങനെയാണ് രൂപം ജീവനുള്ള ദേഹിയായിട്ട് മാറുന്നത്? ഈ ദൈവത്തിന്റെ ശ്വാസം വരുന്നതിന് മുമ്പ് മറ്റുകൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യൻ ജീവനില്ലാത്ത പ്രതിമയായിരുന്നു. മനുഷ്യ ശവത്തിന് തുല്യമായിരുന്നു. പക്ഷെ ശവത്തിന് തുല്യമായ മണ്ണിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായിട്ട് മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ലാസറ് മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് കമ്മലത്തിലെത്തുമ്പോൾ ലാസറിന്റെ അവസ്ഥ എന്തായിരുന്നു? ജീവനില്ലാത്ത ഒരു ശവത്തിന് തുല്യമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം ലാസറെ നീ പുറത്തു വരികയെന്ന് കേട്ടപ്പോൾ ഈ ലാസറിന് ജീവൻ തിരിച്ചു കിട്ടി അവൻ പുറത്തു വന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഏത് നിർജീവമായ അവസ്ഥയിലും ദൈവത്തിന്റെ പറക്കണം ഉണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പറക്കണം ഉണ്ടാകുമ്പോൾ അത് ജീവനുള്ള വസ്തുവായിട്ട് മാറ്റപ്പെട്ടു. അപ്പൊ നമ്മള് ഈ വേദഭാഗം ഞാൻ ധ്യാനിച്ചതിന് പിന്നിലുള്ള ചിത്രം അതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ശവത്തിന് തുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകാം. നിർജീവമായ ജീവിതത്തിലെ ചില ദുസ്സാഹചര്യങ്ങളിൽ കൂടി നിർജീവമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ ജീവൻ പകരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ നിർജീവമായ ശരീരത്തിന് നിർജീവമായ ആത്മാവിന് ഒരു പുതിയ ജീവന്റെ തൊടുത്തു ലഭിക്കുകയും നമ്മൾ വിശുദ്ധിയുള്ളവരായി, നമ്മൾ ആരോഗ്യമുള്ളവരായി, മനസ്സിന് നല്ല അല്പമുള്ളവരായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിന്റെ ഏത് നിർജീവമായ അവസ്ഥയിലും ദൈവത്തിന്റെ ഈ കാറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അടിക്കത്തക്കവണ്ണം സുതാര്യമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭേദഭാഗത്തും ഇങ്ങനെ ചിന്തിക്കാൻ തക്കം ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടയാളമുള്ള കാറ്റഴിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഏഹസ്കെ പ്രവാചന പുസ്തകം 37-ാം അധ്യായത്തില് അതിന്റെ 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, ശ്വാസനെ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, ദൈവനിദ്രാന പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ടാക്കി വിജയമായ സ്ഥലത്ത് താഴ്വരയില് ഈ പ്രവാചകൻ നിൽക്കുമ്പോൾ തന്റെ മുമ്പിൽ എന്നെ ചിട്ടപ്പെടുത്തുവാൻ തക്കാണ് കഴിവില്ലാത്ത വിധം അസ്ഥി കൂമ്പാരങ്ങൾ ഇങ്ങനെ കിടക്കുക. അതിന് തടസ്സമില്ല, അത് ദ്രവിച്ചു പോകുന്ന അവസ്ഥയിൽ ഇങ്ങനെ കൂടി കിടക്കുക. നോർത്തിലേക്ക് വിജയമായ ഒരു സ്ഥലത്ത് അസ്ഥികൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു താവ മനുഷ്യൻ നിൽക്കുക. ഇന്ന് കടലൊരു പറയുന്നുണ്ട്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? പാവപ്പെട്ട മനുഷ്യൻ എന്തറിയാം? അവൻ പറഞ്ഞ കർത്താവേ, ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് എനിക്കില്ല, എനിക്കൊരറിവുമില്ല, നിനക്കറിയാം, നീ അറിയുന്നു. ഉടനെ ദൈവം പറയുന്നുണ്ട്, നീ കാറ്റിനോട് പ്രവചിക്ക, ഈ അസ്ഥികൾ ജീവിക്കും. ഉടനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കാറ്റിനോട് പ്രവചിച്ചു. വേറെ ദൈവത്തിന്റെ കാറ്റിനോട് അടുപ്പിക്കാമായിരുന്നു, പക്ഷെ പ്രവാചകർക്ക് അനുഗ്രഹമാണ്. പ്രവാചകർക്ക് കൂടി ദൈവത്തെ പറയാൻ ഈ ജീവൻ കൊടുക്കാൻ തക്കവണ് ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കാറ്റിനോട് പ്രവചിക്കുന്നു, പലസമയം തന്നെ അസ്ഥി മാംസത്തോട് ചേരുന്നു. അവരുടെ എണ്ണി ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം അസ്ഥി കൂമ്പാരങ്ങള് ജീവനുള്ള മനുഷ്യന്മാരായിട്ട് രൂപാന്തരപ്പെട്ടതായിട്ട് നമ്മൾ ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? നിർജീവമായ അസ്ഥികളിലും ജീവനില്ലാത്ത അസ്ഥികളിലും ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ജീവനുള്ള മനുഷ്യനായിട്ട് മാറ്റപ്പെടുകയാണ്. ഈ നിർജീവമായ അവസ്ഥ നമ്മളെന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. വരണ്ടു കിടക്കുന്ന ഉണങ്ങിയ അസ്ഥി പോലെയുള്ള ജീവിതത്തിന് അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ അനുഭവങ്ങളിലും ദൈവ ശബ്ദം കേൾക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ സുതാര്യമാക്കി തീർത്താൽ ഈ നിർജീവമായ അവസ്ഥയിൽ നിന്നും ഒരു ജീവന്റെ സ്ഥലത്തിലേക്കുള്ള വളർച്ച എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം ഈ വേദഭാഗത്ത് നമ്മൾ തിരിച്ചറിയുകയാണ്. വരുന്ന 3-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് സർദീസിലെ സഭയുടെ ദൂതനെ പറ്റി പറയുന്നുണ്ട്. സർദീസിലെ ദൂതൻ, സർദീസ് ഒരു സഭയാണ്. അവരുടെ നിർജീവമായ അസ്ഥിക്കൂമ്പാരങ്ങൾക്ക് തുല്യമായ ജീവിക്കുന്ന സമൂഹം അവരോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവരെ നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, സാധാരണ ശേഷിപ്പോലെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും ചേർക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത നീ ഉണരാതിരുന്ന ഞാൻ കള്ളനെ പോലെ വരും, ഏത് കാര്യത്തിൽ നിന്റെ മേൽ വരും എന്ന് നീ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഉണരുക എന്ന് പറയുന്ന വലിയൊരു ചിന്തയിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. ജീവിതത്തിന്റെ വരണ്ട അനുഭവങ്ങളില് ജീവിതത്തിന്റെ ജീവനില്ലാത്ത അനുഭവങ്ങളിൽ കൂടി പ്രയാണം ചെയ്യുമ്പോഴും നമ്മെ തന്നെ അനുതാപത്തിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും വിശുദ്ധിയിൽ കൂടിയും ലോകാനുഷ്ഠാനങ്ങളിൽ കൂടിയും ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ഏത് നിർജീവമായ അവസ്ഥയിലും ജീവനുള്ള ഉണ്ടാക്കുന്ന തലങ്ങളിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ വേദഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നു. ഈ കാറ്റ് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ നമ്മൾ പ്രത്യാശയുടെ കാറ്റായ കാറ്റാണ് വിളിക്കുന്നത്. ഈ നിർജീവ അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിലും യഥാർത്ഥ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ നോമനുഷ്ഠാനങ്ങൾ സമീപിക്കുമ്പോൾ പ്രത്യാശയുള്ള നിലകളിലേക്ക് നമ്മളെ കയറ്റിപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കൃപകളെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ കാറ്റിന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഈ കാറ്റിനെ പരിശുദ്ധാത്മാവിൽ കൂടി ഐക്യം മാത്രമല്ല, ഈ കാറ്റിന്റെ ഗതിയെ നിയന്ത്രിക്കാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന സംഭവമാണ്. കർത്താവ് ശിഷ്യ സമൂഹങ്ങളെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു, ഒരു ബോട്ടിൽ കൂടി പ്രയാണം ചെയ്യുന്നു. ആയത്തരത്തിന് ശക്തമായ കൊടുങ്കാറ്റ് കാറ്റിലടിക്കുന്നു. ചിലവാനകൾ അലറി വരഞ്ഞിരുന്നു. അലറി വിളിക്കുന്ന തിരമാലയും അലറി എടുക്കുന്ന കൊടുങ്കാറ്റും കണ്ട് ശിഷ്യ സമൂഹം അലറി വിളിക്കുക. അവർ നോക്കുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ശാന്തമായിട്ട് ഈ പടകിന്റെ തോണിയിൽ തലവിട്ടിറങ്ങുന്ന കർത്താവിനെ അവർ കാണുന്നത്. കാറ്റ് നിയന്ത്രണത്തിന് വിധേയമായി അപ്പുറമായി കഴിഞ്ഞപ്പോൾ അലറ് വിളിച്ചുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഞങ്ങൾക്ക് നശിച്ചു പോകുന്നത് നിനക്കൊന്നും തോന്നുന്നില്ലേ? അങ്ങനെ കർത്താവ് ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നു, കാറ്റിനെ അവർ നിയന്ത്രിക്കുന്നു, കടലിനെ ശാന്തമാക്കുന്നു. കർത്താവിന്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്ന കാറ്റ് എന്ന് പറഞ്ഞാല് ചിലപ്പോഴ് നമ്മുടെ ജീവിതം തിന്നതുമൂലം ശക്തമായ ഒഴിവാക്കുകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ദോഷങ്ങൾ മൂലം നമുക്കെതിരായിട്ട് എന്തെങ്കിലും ദുഷ്ടതകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, കർണനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാൻ ദൈവത്തിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ടെന്നുള്ള വലിയൊരു സത്യമാണ് ഈ ഭേദഗതി നമ്മൾ തിരിച്ചറിയുന്നത്. കാറ്റുകൾക്ക് ഭയന്ന ശിഷ്യമായ ദൈവത്തിന് മുമ്പാ കരഞ്ഞു നിലവിളിക്കുക, കർത്താവെ ഈ കാറ്റ് ശക്തമായിട്ട് അടിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു, കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചു. കർത്താവിന്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്ന കാറ്റിന്റെ ശക്തിയെ പറ്റിയാണ് നമ്മൾ ഈ മക്കാട് വിഷയത്തിൽ നമ്മൾ വായിക്കുന്നത്. കാറ്റിന്റെ കാറ്റിന്റെ കാറ്റിക്കൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ സംവേദനം വീണ്ടും നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 20:22. യോഹന്നാന്റെ സുവിശേഷം 20:22. അവർ നമ്മൾ കാണുന്നത് ഉച്ചിതരായ കർത്താവിന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിക്കുന്നു, എന്നിട്ട് അവരുടെ ശരീരം തോന്നിയിട്ട് പറയുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സകലരെയും എന്റെ ശിഷ്യന്മാരാക്കുകയും അവരെ സ്നാനം കഴിപ്പിക്കുകയും ക്രിസ്തുനാമത്തിൽ അവരുടെ മേൽ ഊതി അവരെ അനുഗ്രഹിക്കുന്നു. ഈ കാറ്റിന്റെ സംവേദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സംവേദനം എന്ന് പറയുന്നത്, ആത്മീക നൽവരങ്ങളെ ലഭിക്കുന്ന ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾക്ക് ആത്മീക നൽവരങ്ങളെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംവേദനമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20:22 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ശിഷ്യന്മാരുടെ ഊതി കർത്താവ്. ആ ഊതുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്നത് ചില നൽവരങ്ങളുടെ ശ്വാസമാണ്, നൽവരങ്ങളുടെ കാറ്റാണ് അടിക്കുന്നത്. ആ കാറ്റ് ശിഷ്യന്മാരുടെ മേൽ അലയടിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരുപാട് നൽവരങ്ങളുണ്ട്. ആ നൽവരങ്ങളാണ് രോഗികളെ സുഖമാക്കുവാനും അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന തലങ്ങളിലേക്ക് അവരുടെ ആത്മീകതയെ പിടിച്ചുയർത്തുന്നത്. ലഭിച്ച ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ച ആ ആത്മീക വിലമതിക്കാൻ കഴിയാത്ത മൂല്യമുള്ള ദൈവത്തിന്റെ കൃപകളാണ്. പിന്നെ നമ്മൾ കാറ്റിന്റെ മറ്റൊരു ഭാഗം പ്രധാനപ്പെട്ടത് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:1-4 വാക്യങ്ങളിലാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നുണ്ട്. ജെറുസലേമില് ശിഷ്യ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് നിയോഗിച്ചത് പ്രകാരം ഒരുമിച്ച് കൂടുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. നമ്മൾ വായിക്കുമ്പോൾ ആദ്യം ഒരു കാറ്റിന്റെ ഭാവത്തിൽ പരിശുദ്ധാത്മാവ് വന്നു, കാറ്റിന്റെ രൂപത്തിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് അസ്ഥിവായുവോട് അവരുടെ ശരീരത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് പറയുന്നത്. അവരെയും ദൈവം എടുക്കുന്ന തന്റെ സാന്നിധ്യത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ഒരു കാറ്റിന്റെ രൂപമാണ്, കാറ്റിന്റെ രൂപത്തിൽ അവിടെ കടന്നു വന്നുള്ളതാണ്. അപ്പം അവിടെ ലഭിച്ച പരിശുദ്ധാത്മാവ് നൽകുന്നതെന്താ? അവരുടെ പാർട്ടിയിലും മേജയിലും എപ്പോസ്തലത്തിലും അങ്ങനെ പുലോസയിലും അങ്ങനെ വീട്ടു തലങ്ങളിൽ നിന്ന ആളുകളുണ്ടായിരുന്നു, വിവിധ പാർട്ടികൾ സംസാരിക്കുന്ന ആളുകളായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കെല്ലാം പത്രോസും അല്ലെങ്കിൽ സഹശിഷ്യന്മാരും പറഞ്ഞ വാക്കുകൾ മനസ്സിലായി എന്നുള്ളതാ, അവരുടെ ഭാഷയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാ. അപ്പം അറിയാത്ത ഭാഷയെ തിരിച്ചറിയുന്ന കലകളിലേക്ക് അവിടെ ലഭിക്കുന്ന കാക്കിക്കൂടി ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ നൽകരങ്ങളായിരുന്നു. കർത്താവിന്റെ സുവിശേഷം ധരിപ്പിക്കപ്പെട്ടവണ്ണം അവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ലഭിച്ചു എന്നുള്ളതാ. പക്ഷെ പരിശുദ്ധാത്മ ഈ ഇതിനോട് പറയുന്നു, അവർ ഒരാത്മാവും ഒരു ചിന്താഗതിയും ഒരേ വീക്ഷണവുമായിട്ട് മാറ്റപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ പഴയ ദിവസത്തിൽ 10-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ മറ്റൊരു പദ്ധതി കാണുന്നുണ്ട്. ഒരേ ഭാഷ അറിയാവുന്ന ആളുകളുടെ ഭാഷ കലങ്ങിയ തരത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. സമയമില്ലാത്തവർ ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ നമ്മൾ കാണുന്നത് ദൈവകൽപ്പനകളെ ആകാരത്തോടുകൂടി മറുപടിച്ചുകൊണ്ട് ദൈവത്തെ വില്ലുപിടിക്കാൻ പോകുന്ന സമൂഹമാണ്. അവര് ബാബേൽ ഗോപുരം കെട്ടിയുയർത്തി ദൈവത്തിന് വളർത്താൻ പറ്റാത്ത ഒരു കൂട്ടായ്മയായി അവരുടെ കൂട്ടായ്മയിലും അവർ കെട്ടിപ്പിടിക്കുന്ന കൊട്ടാരങ്ങളിലും അവർ വളരാൻ ശ്രമിക്കുമ്പോൾ അവര് ചിന്നഭിന്നമാകുന്ന കൂട്ടായ്മയുടെ അവസ്ഥയെ പറ്റിയാണ് നമ്മൾ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയിൽ നമ്മൾ കാണുക. അവിടെ ചിന്നഭിന്നമാകുന്ന കൂട്ടായ്മയാണെങ്കിൽ വിവിധ തലത്തിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകളെ ഒന്നാക്കി തീർക്കുന്ന സംഭവമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് അപ്പോസ്തല പ്രവൃത്തി 2:1-4 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. ഈ പരിശുദ്ധാത്മാവ് കാർത്തിക രൂപത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സംവേദനം അവിടെ കർത്താവിന്റെ യാത്രയിലൂടെ അവസാനിക്കുന്നില്ല. വീട്ടിൽ തുടരുകയാണ് നമ്മുടെ സഭയിൽ. എവിടെയാണ് നമ്മൾ കാണുന്നത്? പരിശുദ്ധ മാമോദിസായിൽ അല്ലെ? പരിശുദ്ധ മാമോദിസായിൽ ദൈവത്തിന്റെ ആത്മീയ നൽവരങ്ങള് ആത്മനറവ് ലഭിച്ച പുരോഹിതൻ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മേൽ ഊതിയ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങള് ശിഷ്യന്മാരിൽ കൂടി അപ്പോസ്തലിക ദിവാക്കന്മാരിലും അവരിൽ കൂടി പട്ടക്കാരിലും അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരിലും കൈമാറി വന്ന ആത്മീയ നൽവരത്തിന്റെ അധികാരികളെ കാത്തുസൂക്ഷിക്കുന്ന പുരോഹിതന്മാര് തന്റെ മുമ്പിൽ സ്നാനത്തിനായി വരുന്ന അത് വലിയ വ്യക്തികളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ മുഖത്ത് രണ്ട് പ്രാവശ്യം ഊതുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയാം ഈ പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന വിശുദ്ധ മോഹൻ പുരട്ടുന്നതിന് മുമ്പും രണ്ട് പ്രാവശ്യം അവരുടെ ശരീരത്ത് ഊതുന്നുണ്ട് അല്ലേ? രണ്ട് പ്രാവശ്യം ഊതുന്നുണ്ട് അവരെ. എന്തിനാണ് ഊതുന്നത്? ഈ ജനികമായ കുഞ്ഞിന്റെ ശരീരം ദൈവാത്മാവ് നിറയത്തക്കവണ്ണം അതിനെ പരിവപ്പെടുത്തി എടുക്കാത്തക്കവണ്ണം സകല അശുദ്ധതകളെ മാറ്റിക്കളയാൻ ഉള്ള ഒരു ചിന്തയോട് കൂടിയാണ് ശരീരത്ത് ഓടുന്നത്. ഒന്ന് കുഞ്ഞിന്റെ ശരീരത്ത് ഓടുന്നു, മറ്റുള്ളത് ഈ കുഞ്ഞിനെ മുക്കാൻ പോകുന്ന വെള്ളത്തിലും ഓടുന്നുണ്ട്. രണ്ട് പ്രവൃത്തിയ, ഒന്ന് ശരീരം, ഒന്ന് മണ്ണിലും രണ്ട് ജലത്തിലും. കാരണം മണ്ണും ജലവും ഒക്കെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണ രൂപം. നമ്മുടെ ശരീരത്ത് മാംസവുമുണ്ട്, ജലത്തിലാകാറുമായ രക്തവുമുണ്ട്. ഇത് രണ്ടും ചേരുന്നതാണ്. ഇതൊക്കെ പിതാക്കന്മാര് ക്രമീകരിച്ചിട്ടുള്ള പിന്നീട് വെറും എന്തെങ്കിലും ക്രമീകരണം ഉണ്ടാകാത്ത ഉദ്ദേശത്തോടല്ല. വേദോത്സവത്തിന് ദൈവം പഠിപ്പിച്ചിട്ടുള്ള സത്യങ്ങളെ വേദോത്സവത്തിന് പിതാക്കന്മാർ എഴുതിപ്പറ്റി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് സഭയെ ഈ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുന്നത്. പക്ഷെ ഈ ശുശ്രൂഷ ഏതെങ്കിലും ആത്മീയ തോട്ടിലോ പോയി മുങ്ങിയിരുന്ന് ആരെങ്കിലും ഒരു വ്യക്തി മുക്കി പൊക്കിയാലും കിട്ടുന്ന നല്ലവരല്ലത്. അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദിയാണെന്ന സ്വഭാവങ്ങൾ അവിടെ കാണിക്കുന്നത്. പക്ഷെ സഭയുടെ മാവുതി തത്വത്തിൽ പരിശുദ്ധ മൂലമാൻ മൂന്ന് പ്രാവശ്യം പുരോഗതിയാണ് ഊന്നപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നൊരു വ്യക്തി ഒരിക്കലും തിന്മ ചെയ്യാനോ ദോഷം ചെയ്യാനോ വഞ്ചന ചെയ്യുവാനോ ഇടയാവരുത് എന്നുള്ളൊരു സത്യം കൂടെ ഇതോട് ചേർന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അവരെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം വീട് കൊണ്ട് പട്ടകട ശുശ്രൂഷയിൽ പട്ട ഏൽക്കാൻ പോകുന്ന വ്യക്തിയുടെ മേൽ മഹാപുരോഹിതൻ ശരീരം കൂടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നൽവരങ്ങളെ കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം പുരുഷാരോഹണത്തിന് മുമ്പ് ശിശുമാരനിൽ ഊടിയ ആ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാർത്ഥങ്ങൾ കഴിഞ്ഞാലും തന്റെ പാതയിലേക്ക് വരാൻ പോകുന്ന ദൈവമക്കൾക്ക് ഈ ആത്മീയ നൽവരങ്ങളെ പരിപേക്ഷിക്കാനൊക്കെ വേണം. അതൊരു മുറിഞ്ഞു പോകാത്ത ചങ്ങലയായിട്ട് ഇങ്ങനെ നൂറ്റാണ്ടുകളോളം കടന്നു പോവുകയാണ്. എന്തിനാണ് പുരോഗതി ഇത് ലഭിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യങ്ങൾ ലഭിക്കുന്ന നൽവരങ്ങള് കൈമാറി വന്ന് തന്റെ ജനം തന്റെ മുമ്പാകെ നിൽക്കുന്ന ജനങ്ങൾക്ക് പ്രാർത്ഥനത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടിയും ആ നല്ലവരെ പകർന്നു കൊടുക്കത്തക്ക ഓണമാണ്. ദൈവാത്മാവിനെ നമ്മൾ തിരിച്ചറി, നമ്മുടെ ശരീരത്തടിക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ദൈവാത്മാവിനെ പറ്റിയുള്ള തിരിച്ചറിവ് ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ഏത് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളെയും കഷ്ടതകളെയും അതിജീവിക്കാൻ തക്കോണം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് കർത്താവ് നീക്കുതിമോത്തിനോട് ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. നീ ഈ കാറ്റിന്റെ ഉത്ഭവത്തെ പറ്റിയും കാറ്റിന്റെ അവസാനത്തെ പറ്റിയും ഒന്നും അന്വേഷിച്ചോടണ്ട. നിന്റെ ശരീരത്തെ അടിക്കുന്ന, നിന്റെ ശരീരത്തെ നീ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവത്തെ, പരിശുദ്ധാത്മാവിന്റെ മത്സരങ്ങളെ പറ്റി, അതിന്റെ ആഴത്തെ പറ്റി ഒന്ന് ബോധവാനായാൽ മതി. അത് തരുന്ന ദൈവത്തെ നീ ഒന്ന് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ ആരംഭമോ ദൈവത്തിന്റെ അന്വേഷണമോ. ഇന്ന് ദൈവശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്ന ഒരുപാട് നല്ല കാര്യം, ദൈവശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് നല്ല അറിവുണ്ടാകും. പക്ഷേ ഈ ദൈവശാസ്ത്രങ്ങളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഈ ദൈവത്തിന്റെ പരിശുദ്ധിയോട് ആഴം മനസ്സിലാക്കുക എന്നുള്ളതല്ല. ദൈവം ആരാഞ്ഞ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങനെ ആരാഞ്ഞ് അറിയാനല്ല, മറിച്ച് കൈകൂപ്പി നിശബ്ദനായി നിന്നുകൊണ്ട് അങ്ങേറെ ഉണ്ടാകുന്ന അനുഗ്രഹം പ്രാപിച്ചെത്തുമ്പോൾ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ നമ്മുടെ തിരുവേനിയുടെ കൽപ്പന ഉണ്ടായിരുന്നു. എല്ലാ പള്ളികളിലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. ഇറാഖില് മരണപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട നല്ല ക്രിസ്ത്യാനികൾ, ഒരുപക്ഷെ ഞാൻ അവരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കുറ്റബോധം ദൈവമേ അവരുടെ വിശ്വാസത്തിന്റെ അല്പം പോലും ഈ പ്രസംഗിക്കുന്ന കുർബാന അർപ്പിക്കുന്ന എന്നിലുണ്ടോ എനിക്ക് സംശയമാണ്. കാരണം പൈശാചിക ചിന്ത ഉണർത്തുന്ന വിശ്വാസികള് തോക്ക് നെഞ്ചിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. മൂന്ന് ഓപ്ഷൻസ് ആണ്: ഒന്നുകിൽ രാജ്യം വിട്ടുപോകുക, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം ത്യജിക്കുക, അല്ലെങ്കിൽ മരണപ്പെടാൻ ഒരുക്കിക്കൊള്ളുക. പക്ഷേ അവിടെ ഇറാഖിൽ ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടോടുന്നുണ്ട്. കുറച്ചാളുകളൊക്കെ വിശ്വാസം മതം മാറുന്നുണ്ട്, പക്ഷെ ഒരുപാട് ആളുകൾ നെഞ്ചു വിരിച്ചുകൊണ്ട് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളെയൊക്കെ ഈ അടുത്ത ഇടയ്ക്ക് മാധ്യമങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞു. അങ്ങനൊരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ നെഞ്ചു വിരിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണോ നമ്മളിലുള്ള ആത്മാവിന്റെ തണലിനെ നമ്മൾ തിരിച്ചറിയുന്നത്, അതോ വിശ്വസിച്ചിരിക്കുന്ന ദൈവാത്മാവിനെ നമ്മുടെ സുഖജീവിതത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളയാനാണോ എന്നുള്ളത് നമുക്ക് സ്വയം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പരിശുദ്ധനായ ഇഷ്ടാദിവസ്ഥാവായുടെ ഒരു ലേഖനം നമ്മൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വാസം രചിപ്പിക്കാൻ തക്കവണ്ണം കടന്നു വരുന്ന ശത്രു സമൂഹം അദ്ദേഹത്തെ ബന്ധിപ്പിക്കാനായിട്ട് വരുമ്പോൾ അവർ പറയുന്നത്, പൂജിക്കപ്പെട്ടവനെ ഉള്ളിൽ വഹിക്കുന്നവൻ അവകാശപ്പെടുന്ന ഇഷ്ടാദിവസെ, ഇഷ്ടാദിവസിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് റോമിൽ കൊണ്ടുപോയി കാട്ടുമൃഗങ്ങൾക്ക് തിരിഞ്ഞു കൊടുക്കട്ടെ. രാജാവിന്റെ കൽപ്പനയാണ്. പൂജിക്കപ്പെട്ടവനെ ഉള്ളിൽ വഹിക്കുന്നവൻ അവകാശപ്പെടുന്ന ഇഷ്ടാദിവസിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് റോമിൽ കൊണ്ടുപോയി കാട്ടുമൃഗങ്ങൾ തിരിഞ്ഞു കൊടുക്കട്ടെ. ഇത് കേട്ട ഇഷ്ടാദിവസം പറഞ്ഞ വാചകമാണ് ഒരുപക്ഷെ നമ്മളെയൊക്കെ കോരിത്തെരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ കൈകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ യജമാനനും പ്രഭുവുമായ കർത്താവെ അങ്ങേക്ക് നന്ദി. എത്ര സ്നേഹവാനാണെന്ന് അങ്ങയുടെ അപ്പോസ്തലൻ പൗലോസിനെ പോലെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാനുള്ള ബഹുമതി അങ്ങ് എനിക്ക് നൽകിയല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചങ്ങലകളെ താൻ ചുംബിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിക്കോദിമോസിന് കർത്താവ് തിരിച്ചറിയണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവാത്മാവെന്ന് പറയുന്നതാണ്. പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും നെടുവീർപ്പുകളും ഉണ്ടാകുമ്പോൾ നിർജീവമായ അവസ്ഥ ഉണ്ടാകുമ്പോഴും ഹൃദയം തുറന്നുകൊണ്ട് ദൈവാത്മാവിനെ സ്വീകരിക്കത്തക്കവണ്ണം, ആത്മീക നൽവരങ്ങളെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്നതാകട്ടെ. ഈ കാറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ വീണുപോകുന്ന നൽവരങ്ങളെ കണ്ടെത്തുന്ന അനുഭവങ്ങളല്ല, അതിലപ്പുറം ദൈവസ്നേഹത്തിന്റെ ഉഷ്പളവിലെ കറങ്ങിത്തെറിഞ്ഞ് സ്നേഹത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ മാർഗങ്ങളിലേക്ക് ആഴമായി എത്തിച്ചേരുന്ന വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തതിനപ്പുറമായ നൽവരങ്ങളെ പ്രാർത്ഥനയിൽ കൂടി സാധിച്ചെടുക്കുമ്പോഴാണ് ഈ കാറ്റിന്റെ നന്മകളെ ഉൾക്കൊള്ളുവാൻ തക്കവണ് നമുക്ക് സാധിക്കുക. ഞാൻ വാക്കുകളെ സമ്മതിക്കട്ടെ. കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ വാക്യം ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനല്ല അതുപോലെയാകുന്നു. കാറ്റിന്റെ ആരംഭവും കാറ്റിന്റെ അവസാനവും കണ്ടെത്താനല്ല, എന്റെ ഹൃദയത്തിൽ ഓരോ നിമിഷവും പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഞാൻ അനുഭവിക്കുന്ന തിരിച്ചറിയത്യങ്ങളിലും അലയടിക്കുന്ന കാറ്റിന്റെ സൗരഭ്യം തിരിച്ചറിയാത്തോളം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥന അഭയം പ്രാപിക്കുന്ന ഈ നോമ്പ് ആ ഒരു ആത്മീക ഔന്നത്തിലേക്ക് എത്തിച്ചേരത്തക്കോളം ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ അനേവരെയും പാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നത് അതിനോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്.
കൃത്യമായി ദൈവമാതാവിന്റെ വാങ്ങിപ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നതായ 15 നോമ്പിന്റെ ഈ കാലയളവിൽ ബുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മറിയാമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ
മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ ആദരവോ
പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ
പ്രത്യേകിച്ച്
കഴിഞ്ഞ ആഴ്ചയിൽ സർജറി കഴിഞ്ഞ ബെന്നിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. പരിമിതമായ സുവർണം, അതുപോലെ ലുക്കീമിയ ബാധിച്ച മഹീച്ച, ക്യാൻസർ രോഗബാധിതയായിരിക്കുന്ന റോസമ്മ, മോളി, കുഞ്ഞുമോൾ എന്നിവരെ സമർപ്പിക്കാം. ായിരിക്കുന്ന മോളി, പ്രത്യേകിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ലല്ലിക്കുട്ടി ജോസഫ് എല്ലാവരെയും നമ്മുടെ അറിവിലും പരിചയത്തിലും ബന്ധത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇറങ്ങി വസിക്കുവാനും നമ്മെ ശുദ്ധീകരിക്കുവാനും നമ്മെ ശക്തരാക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന നടത്തുന്ന വിവിധ വിധങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചു. ദൈവത്തിന്റെ നമ്മുടെ ഉള്ളിൽ ഉള്ളതായ പരിശുദ്ധാത്മാവ് അത് ഇല്ലാതെയായി അതിന്റെ ശക്തിയും വീര്യവും കുറഞ്ഞു പോകാതെ അത് കത്തിച്ചൊലിക്കുവാനും ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിക്കാനും നമ്മയൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം.
ഭാഗ്യനിധി മറിയാമേ ദൈവാ പ്രാണാത്മജനെ പേറ്റോളേ, ഭാഗ്യനിധി
യുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മാത്രമുള്ളവളുമായ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും രോഗങ്ങളെ മായ്ച്ചു കളയുകയും കറകളെ ഇല്ലായ്മ ചെയ്യുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കുകളെയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടേണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടേണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകേണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കേണ്ടമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. ദേശീയവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ഞങ്ങളും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
ബാറക്കുമോ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ദൈവനമ്പുരാനെ ലോകസൗഖ്യത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മേലും ഈ ബുധനാഴ്ച ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടമയെ സംബന്ധിക്കാൻ്റെ കോണം കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളുടെ മേലും സംബന്ധിക്കാൻ്റെ സ്ഥലപോയവരുടെ മേലും സഭയുടെ മേലും സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളുടെ മേലും ദൈവമേ യുദ്ധവും യുദ്ധഭീഷണി മൂലം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും കണ്ണുനീരോട് നേരത്തെ അർപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയായ കന്യക മറിയ അവന്റെ മോചനത്തിൽ അർഹം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പും ഉപവാസവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ മേലും എപ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനയിലെ സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷത്തിന് അരവനിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിലെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടുള്ള മമ്മി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും അവരോടുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് എല്ലാ ആഴ്ചയും റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ ദിവസം വായിക്കുന്ന രാജൻ, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.